കാവ്യസിദ്ധാന്തം. കാവ്യജീവിതത്തെ കുറിപ്പുകളിൽ നിന്നും ജോൺസന്റെ കാവ്യസിദ്ധാന്തം നമുക്ക് വായിച്ചറിയാം. കർക്കശനായ ഒരു നിയോ ക്ലാസിസ്റ്റാണ് സ്വരമാണ് ഡോക്ടറുടേത്. പേജ് 104. മുൻധാരണകളുടെ ഒരു തട്ടകത്തിലാണ് അദ്ദേഹം നിലയുറപ്പിക്കുന്നത്. എങ്കിലും ആന്തരികമായ ഒരു സൗന്ദര്യബോധം ജന്മസിദ്ധമായിരിക്കുന്നത് മൂലം സ്വയം ഉല്ലംഘിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നുണ്ട്. സൗന്ദര്യജാലകത്തിലൂടെ ഒരിക്കലും നോക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിമർശകനായ ക്രിസ്റ്റഫർ ഹോളിസൺ ജോൺസനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന വാസ്തവം പക്ഷേ നാം മറന്നുകളയുമരുത്. കണ്ടെത്താനും വിഭാവനം ചെയ്യാനുമുള്ള കഴിവുകളുടെ പേരിലാണ് കവി ഒരു സൃഷ്ടാവായി പരിഗണിക്കപ്പെടുന്നതെന്ന് ഡോക്ടർ പ്രഖ്യാപിക്കുന്നു. കവിയുടെ ബിംബകൽപ്പനയിൽ മേൽപ്പറഞ്ഞ കവികളുടെ പ്രതിഫലനം ആണ് ഉള്ളത്. ഒരു കവിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ കവിയുടെ ഇമേജേറിയ പ്രകീർത്തിക്കുകയാണ് ജോൺസൺ ചെയ്യുക. ജോൺസന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ ഷലോ ഫലമാണ് ഇമേജറി. കവിതയെ അദ്ദേഹം നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: 1. ദ ആർട്ട് ഓഫ് യുണൈറ്റിംഗ് പ്ലഷർ വിത്ത് ട്രൂത്ത് ബൈ കോളിംഗ് ഇമാജിനേഷൻ ടു ദ ഹെൽപ്പ് ഓഫ് റീസൺ, ലൈഫ് ഓഫ് മിൽട്ടൺ. 2. ദ എസെൻസ് ഓഫ് ദ പോയട്രി ഈസ് ഇൻവെൻഷൻ, സച്ച് ഇൻവെൻഷൻ ആസ് ബൈ പ്രൊഡ്യൂസിംഗ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസസ് ആൻഡ് ഡിലൈറ്റ്സ്, ലൈഫ് ഓഫ് വാളർ. കവിത ആഹ്ലാദദായകമാണെന്ന കാര്യത്തിൽ ജോൺസന് തർക്കമില്ല. എന്നാൽ അതിൽ സത്യമുള്ളടങ്ങിയിരിക്കുന്നതാണ്. കവിതയുടെ സദാചാര മൂല്യം അതിപ്രധാനമാണെന്ന് ജോൺസൺ കാണുന്നു. മിൽട്ടന്റെ പരുദീസ നഷ്ടം സദാചാര മൂല്യത്തിൽ നിന്ന് അധിഷ്ഠിതമായതുകൊണ്ടുകൂടിയാണ് ജോൺസന്റെ പ്രശംസ പിടിച്ചുപറ്റുന്നത്. കാവ്യത്തിന് മതാത്മകമായ അർത്ഥം ഉണ്ടാകണം. മെലഡി, പാറ്റേൺ എന്നിവയാണ് പദ്യത്തെ ഗദ്യത്തേക്കാൾ സമ്മോഹനമാക്കുന്നതെന്ന് ജോൺസൺ സിദ്ധാന്തിച്ചു. റൈം കവിതയ്ക്ക് ആവശ്യകമാണ്. വൃത്തബന്ധമായ രചനയെ മാത്രമേ ഡോക്ടർ മനസ്സിലേക്ക് സ്വീകരിച്ചുള്ളൂ. ബ്ലാങ്ക് വേഴ്സ് ഉപയോഗിക്കുമ്പോൾ സാധാരണമായ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അമിതത്വം എന്ന ദോഷം വന്നു ചേരും. ആവശ്യത്തിലേറെ ബിംബങ്ങളും ആവശ്യത്തിലേറെ അലങ്കാരങ്ങളും ബാങ്ക് വേഴ്സിലേക്ക് കടന്നു വരിക സ്വാഭാവികം. മിൽട്ടനെ പോലുള്ള വലിയ കവികൾക്ക് ബാങ്ക് വേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഡോക്ടർ സമ്മതം മൂടുന്നുണ്ട്. ഷേക്സ്പിയറെ പറ്റി ഡോക്ടർ സാമുവൽ ജോൺസന്റെ ഒരു പ്രകൃഷ്ട രചനയാണ് പ്രിഫേസ് ടു ഷേക്സ്പിയർ. പ്രാക്തനതയുടെ സമാരാധനത്തെക്കുറിച്ച് ഉപന്യസിച്ചുകൊണ്ടാണ് ആ പ്രബന്ധം തുടങ്ങുന്നത് തന്നെ. പ്രാക്തനയെ നാം ആരാധിക്കുന്നത് മുൻധാരണകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം തീർത്തടിക്കുന്നു. തൻ്റെതായ മുൻവിധിയെ ഒരു കാലത്തും അതിജീവിക്കാൻ കഴിയാതെ പോയ ഒരാൾ തന്നെ ഇത് പറയുന്നതിലെ വൈരുദ്ധ്യം ശ്രദ്ധിക്കുക. യുക്തിബോധത്തിൻ്റെ സഹായത്തോടെ വേണം നാം കവിതയെ സമീപിക്കേണ്ടതെന്ന് ജോൺസൺ ഈ സന്ദർഭത്തിൽ എഴുതിക്കളയുന്നുണ്ട്. പേജ് 105. എഴുത്തുകാരെ അവരുടെ മോശം കൃതികളുടെ പേരിൽ നിന്ദിക്കുകയും മരിച്ചു കഴിയുമ്പോൾ അവരുടെ മികച്ച രചനകളുടെ പേരിൽ കീർത്തിക്കുകയും ചെയ്യുന്ന പ്രവണതയെ അദ്ദേഹം എതിർക്കുന്നു. ഷേക്സ്പിയറുടെ വൈകല്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ജോൺസൺ. ഷേക്സ്പിയർ നാടകങ്ങൾക്ക് സദാചാര ലക്ഷ്യമില്ലെന്നും അവയിലെ ഇതിവൃത്ത രചന വിശിദ്ധമാണെന്നും ജോൺസൺ ആരോപിക്കുന്നു. കലാപ്രമാദങ്ങൾ ഷേക്സ്പിയർ കൃതികളിലുണ്ട്. എന്നിരിക്കലും ഷേക്സ്പിയർ മഹാനായ എഴുത്തുകാരനാണെന്ന് കാണുന്നിടത്താണ് ജോൺസണും മഹത്വത്തിൻ്റെ സൂര്യശോഭ പ്രസരിപ്പിക്കുന്നത്. അദ്ദേഹം എഴുതുന്നു, ഷേക്സ്പിയർ എല്ലാ എഴുത്തുകാർക്കും മീതെയാണ്. ചുരുങ്ങിയ പക്ഷം എല്ലാ ആധുനികരായ എഴുത്തുകാർക്കും മീതെ. പ്രകൃതിയുടെ കവി. ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങൾ ചില വിശേഷ ദേശരാജ്യങ്ങളുടെ പ്രദർശനമല്ല, കുറേ പേരുടെ മാത്രം പ്രതിനിധികളല്ല, താത്കാലികളുടെ സൃഷ്ടികളുമല്ല. എന്നും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ സമുദായത്തിൻ്റെ മൗലിക പ്രരൂപങ്ങളാണ് ആ കഥാപാത്രങ്ങൾ. ജീവികാവസ്ഥയുടെ കേവല സ്വരൂപമാണ് ഷേക്സ്പിയർ കാണുന്നത്. മറ്റു കവികളുടെ പാത്രങ്ങൾ മിക്കപ്പോഴും വെറും വ്യക്തികൾ മാത്രം. ഷേക്സ്പിയറുടേതോ മനുഷ്യജാതിയുടെ പ്രതിനിധികളും. ഹിസ് ഡ്രാമ ഈസ് ദ മിറർ ഓഫ് ലൈഫ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ജീവിതമെന്നാൽ ദേശകാല സീമിതമല്ലാത്ത ജീവിതമെന്നാണ് അർത്ഥം. സാഹിത്യകലയെ സംബന്ധിച്ച ഒരതിപ്രധാന തത്വമാണിവിടെ ജോൺസൺ പറഞ്ഞു വയ്ക്കുന്നത്. ജീവിതത്തിൻ്റെ സത്തയെ ആണ് കവി സ്വീകരിക്കുന്നതെന്നർത്ഥം. ഒരു അരിസ്റ്റോട്ടലിയൻ കാഴ്ചപ്പാട് തന്നെയാണിതും. എങ്കിലും കവി കാലസ്ഥലങ്ങളിൽ ചുരുങ്ങിപ്പോകരുതെന്ന് അനുശാസിക്കുന്നതിലൂടെ ജോൺസൺ താനായിത്തീരുന്നു. ഷേക്സ്പിയറുടെ കൃതികൾ തികഞ്ഞ ട്രാജഡികളോ കോമഡികളോ അല്ലെന്ന് ജോൺസന് അഭിപ്രായമുണ്ട്. സുഗാന്ത ദുഃഖാന്തരങ്ങൾ അവയിൽ കൂടിച്ചേരുന്നു. സുഖദുഃഖാത്മകമായ ജീവിതം അവയിൽ പ്രതിഫലിക്കുന്നു. ഒരാൾ മുന്തിരി നീരിന് കൈനീട്ടുമ്പോൾ മറ്റൊരാൾ സ്വന്തം തോടൻ്റെ ശവം മറവു ചെയ്യുന്നു. ഒരാളുടെ നഷ്ടം മറ്റൊരാൾക്ക് ലാഭമായി തീരുന്നു. ഒരേ മനസ്സിൽ തന്നെ ട്രാജിക്കും കോമിക്കുമായ അംശങ്ങൾ ഷേക്സ്പിയർ കണ്ടെത്തുന്നു. ഒരൊറ്റ രചനയ്ക്കുള്ളിൽ തന്നെ ട്രാജഡിയും കോമഡിയും നിബന്ധിക്കുന്നു. ചിരിയും കണ്ണീരും കലർന്ന രചനകളാണ് ഷേക്സ്പിയറുടേത്. ജോൺസൺ ഒരു നിയോ ക്ലാസിസ്റ്റ് ആണെങ്കിലും അവിടെ തന്നെ കിടന്നു പോകുന്നില്ല. ചട്ടങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയെന്ന വസ്തുത അംഗീകരിക്കുക തന്നെ വേണം. പേജ് 106. പക്ഷേ എപ്പോഴും അവ അരിസ്റ്റോട്ടിൽ നിന്നുമല്ല ഉരുത്തിരിഞ്ഞത്. പലപ്പോഴും സ്വഹൃദയത്തിൽ നിന്നും ലോക പരിജ്ഞാനത്തിൽ നിന്നും സാഹിത്യ നിയമങ്ങൾ നിഷ്പാദിപ്പിച്ച വിമർശകനാണ് അദ്ദേഹം. ഷേക്സ്പിയർ മുഖപുരയിൽ ഒരു പ്രീ റൊമാൻറ്റിക് മനസ്സിൻ്റെ ആർദ്രത സാന്നിധ്യമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അദ്ദേഹം സംഭാവന ചെയ്ത നിഘണ്ടു ആ ഭാഷയ്ക്ക് യൂറോപ്പിലാകമാനം അംഗീകാരം ലഭിക്കുന്നതിന് കുറച്ചൊന്നുമല്ല ഉപകരിച്ചത്. കാലത്തോടൊപ്പം ഭാഷയും പരിണമിക്കുകയാണെന്നും ഭാഷീയ നിയമങ്ങളും പരിണാമിയാണെന്നും നിഘണ്ടുവിന് സ്വയം എഴുതിയ ആമുഖത്തിൽ കുറിച്ചിടാൻ ജോൺസൺ മറന്നില്ല. അദ്ദേഹം ഷേക്സ്പിയർക്ക് ചെയ്ത സംഭാവന ഷേക്സ്പിയറുടെ ഭാഷയ്ക്ക് ചെയ്ത സംഭാവനയോട് തുലനം ചെയ്യുമ്പോൾ എത്രയോ തുച്ഛമാകുന്നു.